ഇന്ദ്രനിയമം സലോമോന്റെ നാമത്തിൽ നിന്ന് നാമത്തേക്കാൾ ഉത്കൃഷ്ടേക്കാൾ ഉത്കൃഷ്ടമാണ് സിംഹാസനത്തിന് രാജാവ് അദ്ദേഹത്തിന് നമസ്കരിച്ചു. ഇന്ന് എന്റെ സിംഹാസനത്തിന് എന്റെ സമിതി ഇരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ സമിതി വരുത്തിയ ദൈവമായ പിടിക്കപ്പെടുമാറാകട്ടെ. ഉടനെ അതോനിയാണ് എന്റെ വീടുകാരൊക്കെയും ത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. അദോനിയാവ് ശലോമോൻ രാജാവിനെ പേടിക്കുന്നു. ശലോമോൻ രാജാവ് അടിയനെ വാൾകൊണ്ട് കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു എന്ന് ശലോമോൻ വർത്തമാനം. അവൻ യുദ്ധനായിരുന്നാൽ അവന്റെ തലയില് ഒരു രോഗം ഒന്നിനെ പേടിക്കുകയില്ല. അവനെ കുറ്റം കണ്ടാലോ ഉന്നയിക്കണം എന്ന് ശലോമോൻ കൽപ്പിച്ചു. അങ്ങനെ ശലോമോൻ രാജാവാണ് അവൻ അവർ അവനെ രാജപീഠത്തിൽ നിന്ന് വിലക്കിക്കൊണ്ടുവന്നു. അവൻ വന്ന എരുസലേമിൽ ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു. ശലോമോൻ അവനോട് നീതി വീട്ടിൽ പോയി കൊല്ലുക എന്ന് കൽപ്പിച്ചു. ദാവീദിൽ നിന്ന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് ഞാൻ സകല ഭൂഷണ വാസുകളുടെയും വഴിയായി നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കുക. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ ഗൃഹസ്ഥനാകേണ്ടതെന്നും എന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി എന്റെ മുമ്പാകെ സത്യമായി നടന്ന് അങ്ങളുടെ വഴികളെ സൂക്ഷിച്ചാൽ ഇപ്രായന്റെ രാജാക്കാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകുകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം ഞാൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ കുഴ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവന്റെ ആജ്ഞാനുസരിച്ച് കൊള്ളുക. വിശേഷിച്ച് സ്ത്രീയുടെ മകൻ യോബാബ് എന്നോട് ചെയ്തത് ഇസ്രായേലിന്റെ രണ്ട് ജനാധിപരിമാരൻ നേരിന്റെ മകൻ അബ്നേരിനോടും യെഥേറിന്റെ മകൻ ആമാശയോടും ചെയ്തത് തന്നെ നീയും അറിയുന്നു എന്നും അവൻ അവരെ കൊന്ന് സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞ് യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കല്ല് ചെരുപ്പിനുമാക്കിയാൽ സമാധാനത്തോടെയും ഇതേ കാണിക്കാം. അവർ നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ സമയത്ത് ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ ായ ഗേതയുടെ മകൻ എന്നൊരുവൻ ഉണ്ടല്ലോ ഞാൻ മകനീമയിലേക്ക് പോകുന്ന ദിവസം അവനെന്നെ കടന്ന താപത്തോടെ അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥലമായി വന്നു. എന്നാൽ ഹഗീത്തിന്റെ മകനായ അദോനിയാവ് ശലോമോന്റെ അമ്മയായ ബത്ശേബയെ എന്ന് കണ്ടു. നിന്റെ വരവ് ശുഭമോ എന്ന് അവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്ന് അവൻ പറഞ്ഞു. എനിക്ക് നിന്നോടൊരു കാര്യം പറവാനുണ്ട് എന്ന് അവൻ പറഞ്ഞു. പറക എന്ന് അവൾ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്തെന്നാൽ രാജ്യത്ത് മേക്കുള്ളതാകുന്നു. ഞാൻ വാഴേണ്ടതിന് ഇസ്രായേലിലൊക്കെയും പ്രതീക്ഷിക്കുന്നു എന്ന് നീ അറിയുന്നതല്ലോ. എന്നാൽ രാജ്യത്വം മറിഞ്ഞ് എന്റെ സഹോദരന് ആയിപ്പോയി. യഹോവയല്ലാതെ അവന് ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം അപേക്ഷിക്കുന്നു, അത് തള്ളിക്കളയരുത്, നീ പറക എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൻ ശൂനം കഴുകിയായ അഭിഷേകിനെ എനിക്ക് ഭാര്യയായി തരുവാൻ ശലോമോൻ രാജാവിനോട് പറയണമേ. അവൻ എന്റെ അപേക്ഷ തള്ളിയില്ലെന്ന് പറഞ്ഞു. അതുനിയാവിന് വേണ്ടി ശലോമോൻ രാജാവിനോട് സംസാരിക്കാൻ അവന്റെ അടുക്കൽ ചെന്നു. രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റിച്ചെന്ന് വർണ്ണനം ചെയ്തു. തന്റെ സിംഹാസനത്തിൽ രാജാമാതാവിനെ ഇരിപ്പാൻ പിടിപ്പിച്ചു. അവൾ അവന്റെ വലത്തെ ഭാഗത്തിരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം അപേക്ഷിക്കുന്നു. എന്റെ അപേക്ഷ തള്ളിക്കളയരുത് എന്ന് അവൾ പറഞ്ഞു. രാജാവ് അവളോട് എന്റെ അമ്മയെ ചോദിച്ചാലും ഞാൻ നിന്റെ അപേക്ഷ തള്ളുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചുനോകാരിയായ അഭിഷേകിനെ എന്റെ സഹോദരനായ അരുണിയായിരുന്നു പറഞ്ഞു. ശലോമോൻ രാജാവ് തന്റെ അമ്മയോട് അതുനിയാവിന് വേണ്ടി ചോദിക്കുന്നത് രാജ്യത്തിന്റെ അവന് വേണ്ടി ചോദിക്കുന്നവരും അവന് പ്രശ്നമല്ലോ. അവനും പുരോഹിതൻ മദ്യാഹാരം ചെറിയയുടെ മകനെയോങ്കിലും വേണ്ടി തന്നെ എന്ന ഉത്തരം പറഞ്ഞു. അതുനിയാവ് ഇക്കാര്യം ചോദിച്ചു. തന്റെ ജീവനാശത്തിനായിട്ട് അല്ലെങ്കിൽ ദൈവം തക്കവണ്ണം അധികം എന്നോട് ചെയ്യട്ടെ. ആദ്യം എന്നെ സ്ഥിരപ്പെടുത്തിയെന്നും എന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിലേക്ക് തന്റെ വാഗ്ദാന പ്രകാരം എനിക്കൊരു ഗൃഹം പണിയതുമായ സഭയാണ്. ഇന്ന് തന്നെ അദോനിയാവ് മരിക്കണം എന്ന് ശലോമോൻ രാജാവ് കൽപ്പിച്ചു. യഹോവാനാമത്തിൽ സത്യം ചെയ്തു. പിന്നെ ശലോമോൻ രാജാവ് യഹോദയുടെ മകനായ ബെനായാവെ അളയിച്ചു. അവനവനെ വെട്ടിക്കൊന്നു കളഞ്ഞു. അബ്യാഥാർ പുരോഹിതനോട് രാജാവ് നീ അനാഥത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയി കൊള്ളുക. നീ മരണയോഗ്യനാകുന്നുവെങ്കിലും നീ എന്റെ അപ്പനായ ദാവീദിനു മുമ്പായ കർത്താവായ യഹോവയുടെ പെട്ടകം എന്നത് കൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ ഇവിടെ അനുഭവിച്ചതുകൊണ്ടും കുടുംബത്തെ കുറിച്ചറിയേണ്ടതിനെ അവന്റെ രക്തപാതകം യഹോ അവന്റെ തലമേൽ തന്നെ വരുത്തും. ഇസ്രായേലിന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നർ, യഹൂദായുടെ സേനാപതിയായ യോഥേലിന്റെ മകൻ അമാസ എന്നിവങ്ങനെ തന്നെക്കാൾ നീതിയും സൽഗുണമുള്ള രണ്ട് പുരുഷന്മാരെ അവൻ എന്റെ അപ്പനായ ദാവീദ് അറിയാതെ കൊണ്ട് വെട്ടിക്കൊന്നു കളഞ്ഞല്ലോ. അവരുടെ രക്തം എന്നേക്കും യോവാബിന്റെയും അവന്റെ സന്തതിയുടെയും തലമേലിരിക്കുന്നു. ദാവീദിനും അവന്റെ സന്തതിക്കും ഗൃഹത്തിനും സിംഹാസനത്തിനും യഹോവയിൽ നിന്ന് എന്നേക്കും സമാധാനമുണ്ടാകും. അങ്ങനെ യഹോദായുടെ മകനായ ബെനായാവ് അവനെ വെട്ടിക്കൊന്നു. പരമപുരാവിന്റെ വീട്ടിൽ അവനെ അടക്കം ചെയ്തു. രാജാവിന് പകരം യഹോദായുടെ മകനായ ബെനായാവെ ജനാധിപതിയാക്കി. അധ്യാധാരിന് പകരം പിന്നെ അവിടെ ചിത്രവണ്ടോട് കടത്തുന്ന നാളിൽ നീ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക. നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കുമെന്ന് കൽപ്പിച്ചു. പിന്നെ രാജാവിനോട് അത് നല്ല വാക്കേതുമാനായ രാജാവ് കൽപ്പിച്ചത് പോലെ അടിയെ കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷമയെ കുറെ കാലമൊരുച്ചിലേനെ പാർക്കും. മൂന്ന് സംവത്സരം കഴിഞ്ഞപ്പോൾ ക്ഷമയുടെ രണ്ടടിമകൾ ആഫയുടെ മകനായ ആഷീഷ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിൽ ഉണ്ടെന്ന് ചിമ്മയ്ക്ക് അറിവ് കിട്ടിയപ്പോൾ ചിമ്മയെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് പുറപ്പെട്ട് അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആകേഷിന്റെ അടുക്കൽ പോയി. അങ്ങനെ ചിമ്മയിൽ ചെന്ന് അടിമകളെ ഗത്തിൽ നിന്നും കൊണ്ടുവന്നു. പിന്നെ ഇരുശലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമൻ അറിവ് കിട്ടി. അപ്പോൾ രാജാവാഴച്ച് ശിമയെ വരുത്തി അവനോട്, നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയറിഞ്ഞുക എന്ന് ഞാൻ നിന്നെ കൊണ്ട് യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യിച്ചു സാക്ഷീകരിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ? അങ്ങനെയിരിക്കെ നീ യഹോവയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെയിരുന്ന് എന്ത് എന്ന് ചോദിച്ചു. രാജാവ് ശിമയോട്, നീ എന്റെ അപ്പനായ ദാവീദിനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതും ആയ ദോഷമൊക്കെയും നീ അറിയുന്നുവല്ലോ. യഹോവ നിന്റെ ദോഷം നിന്റെ തലമേൽ തന്നെ വരുത്തും. എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവീദിന്റെ സിംഹാസനം യഹോവയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോദായുടെ മകൻ ബെനയാവിനോട് കൽപ്പിച്ചു. അവന്റെ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ സ്ഥലമായി. അനന്തരം ശലോമോൻ മിശ്രയും രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോന്റെ മകളെ വിവാഹം ചെയ്തതിന്റെ അരമനയും യഹോയുടെ ആരെയും എരിശലയും ചുറ്റും മുതലും പണിതും തീരുവോളും അവിടെ ദാവീദിനെ നഗരത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ആ കാലം വരെ യഹോയുടെ നാമത്തിൽ ഒരു ആലയം പണിയാതെ ഇരുന്നത് കൊണ്ട് ജനം പൂജാരികളിൽ വ്യത്യാസം കഴിച്ചു പോന്നു. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. എങ്കിലും അവൻ പൂജാരികളിൽ വ്യത്യാസം കഴിക്കുകയും രൂപം കാട്ടുകയും ചെയ്തു. രാജാവ് ശിവനില്ലാതെ കഴിപ്പാൻ പോയി അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ അതെവിടത്തുന്ന ശലോമോൻ ആയിരം ഭൂമിയാണ് അർപ്പിച്ചു. ശിവനിൽ വെച്ച് രാത്രിയിൽ ശലോമോനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി തനിക്ക് വേണ്ട ഓളം വരെ ചോദിച്ചു കൊല്ല എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥത്തിലും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് തക്കവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തത്. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിലിരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാൻ ഒരു ബാലൻ അത്രേ കാര്യാതീരം നടത്തുവാൻ എനിക്കറിവില്ല. നീ തെരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്ത എണ്ണവും കണക്കും ഇല്ലാത്തതുമായി വലിയൊരു മഹാജാതിയെ നിന്റെ ജനത്തിന്റെ മധ്യയടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോനെ കാര്യം ചോദിച്ചു കർത്താവിൽ പ്രസാദമായി. ശലോമോനോട് സമ്പത്തോ ശത്രു സംസ്കാരമോ ഉപേക്ഷിക്കാതെ ആയപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷകളെല്ലാരും ചെയ്തിരിക്കുന്നു. ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുന്നുണ്ടായിട്ടില്ല. നിനക്ക് സമനായവൻ എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. എന്റെ ആയുഷ്കാലവും രാജാക്കന്മാരിൽ ഒരുത്തരം നിനക്ക് സമനാകില്ല. എന്റെ അപ്പനായ ദാവീദ് നടന്നത് പോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുഷം തരുന്നു. ചലുമോൻ ഉറക്കമാണെന്നപ്പോൾ അത് സ്വപ്നം എന്ന് കണ്ടു. പിന്നെയാണ് അരിശലേമിലേക്ക് തുടങ്ങി വന്നു. യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളെ അർപ്പിച്ചു. എന്റെ കൈലഭക്തന്മാർക്കും നിന്നു കഴിച്ചു. അനന്തരം ദേശമാരായ രണ്ട് സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്നവന്റെ മുമ്പാകെ നിന്നു. അവരിൽ ഒരു വ്യക്തി പറഞ്ഞത്, ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വ്യക്തമായി ഞാൻ പ്രസവിച്ചു. എന്റെ മൂന്നാം ദിവസങ്ങളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി വെച്ച് എന്റെ മകന്റെ മേൽ കിടന്നു പോയത് കൊണ്ട് അവൻ മരിച്ചുപോയി. അവിടെ അടുത്ത രാത്രി എഴുന്നേറ്റു. അടിയന് ഉറങ്ങുന്ന സമയം അടിയന്റെ നിന്ന് അടിയന്റെ മകനെ എടുത്ത് അവളുടെ പള്ളക്കിലും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളക്കിലുമേ കിടത്തി. രാവിലെ കുഞ്ഞിനെ മുരവെടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ട് വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറ് അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല, അതിന് മറ്റേ അങ്ങനെയല്ല. ഇവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അതിനെ അവൾക്ക് കൊടുത്ത് കൊല്ലി എന്ന് പറഞ്ഞു. മറ്റുള്ളത് എനിക്ക് വേണ്ട, തനിക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുക്കുകയും അവൾ തന്നെ അതിന്റെ തള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ചു വിധി ഇസ്രായേലിലൊക്കെയും കേട്ട് ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. അഹിയിലൂബിന്റെ മകൻ യോഹസാഹത്ത് മന്ത്രി, യഹോദായുടെ മകൻ ബെനയാവ് സേനാപതി, സാദോക്കും അബിയാഥാരും പുരോഹിതന്മാർ, നാഥാന്റെ മകനായ സെരിയാവ് കാര്യക്കാരന്മാരുടെ മേധാവി, നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു, അബീശർ രാജഗൃഹ വിചാരകൻ, അബ്ദയുടെ മകൻ അദോനിയ അദോനിരാം ഊഴിയവേലക്കാരുടെ മേധാവി, രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ സലോമോനെ ഇസ്രായേലിലൊക്കെ 12 കാര്യക്കാരന്മാരുണ്ടായിരുന്നു. അവരിൽ ആണ്ടിൽ ഓരോ മാസത്തേക്കും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചുകൊണ്ട് ഗുണകളുടെ പേരാവിത് എന്നീ സ്ഥലങ്ങളിൽ അരിബോട്ടിൽ മുഴുവനും അവന്റെ ഇടവകയായിരുന്നു. ദോറിൽ ബെൻ അബീസാലാം അവന് ശലോമോന്റെ മകളായ സാഹത്ത് ഭാര്യയായിരുന്നു. അഹിലൂബിന്റെ മകനായ ബാനിയുടെ ഇടവക താനാക്കും. മെജിധോവും കരധാനിയെ ഇസ്രായേലിന് താഴെ ബേർശെയാൻ മുതൽ അബേൽ മെഹോല വരെയും യോക്മെയാമിന്റെ അപ്പുറം വരെയുള്ള ബേർശെയാൻ മുഴുവനും ആയിരുന്നു. ഗിലെയാദിലെ ഗ്രാമത്തിൽ ബെൻഗബർ അവന്റെ ഇടവക മനശ്ശെയുടെ മകനായ യായീരിന് ഗിലെയാദിനുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോളോ അമ്പലുകളുള്ള 60 വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട് മകൻ അഹീനാദാവ് നഫ്താലിയൻ അഹിമാസ് അവർ ശലോമോന്റെ മകനായ ദേശമത്തിന്റെ ഭാര്യയായി പരിഗ്രഹിച്ചു. ആശേരിലും ബയാലോത്തിലും ഉഷായുടെ മകൻ ബാന, ഇസഖാറിൽ ഫാരൂഖിന്റെ മകനായ യഹോശഫോത്ത്, ബെന്യാമീനിൽ ഏലയുടെ മകനായ ശിമയി, അമോരി രാജാവായ യിമൂത്തിനെയും ബാശാൻ രാജാവായ യിഹോത്തിനെയും ബാശാൻ രാജാവ് ഓഗിന്റെയും രാജ്യമായിരുന്ന ഗിലെയാദ് ദേശത്ത് ഉറിന്റെ മകൻ ഗേബർ. ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ദൈവനേശ്വനക്ക് യോഗ്യമാകുന്നു പറയുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി, ആദ്യം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാനാ, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ അന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ക്രിസ്തുഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വീണ്ടും ഒരിക്കൽ കൂടി ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹീതമായ ഈ പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് അടുക്കുന്ന ഈ യാമം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്മയായി അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ തരണ ചെയ്ത ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും പ്രാർത്ഥനയോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ആത്മീയ ഒരുക്കവും നൽകണമെന്ന് ആമുഖമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇതിനെ ഇപ്പോഴും നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്മരിക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക സ്വരേഷറിയും മാമനച്ചൻ, ബി സി വർഗീസച്ചൻ, ജോയി അച്ഛൻ, ദൂരേചാര്യമെന്ന് സംബന്ധിക്കുന്ന എല്ലാ വൈദിക സ്വരേഷറിയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകം ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകണം. ഇത് സംബന്ധിക്കുന്ന നമുക്കൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ള ബഹുമാനോടെ പി സി വർഗീസച്ചനെയും പി സി ഓറച്ചനെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൂരേഞ്ചാരയുമായി ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷ ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതോടൊപ്പം നമ്മുടെ ആരാധനയും സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ദൈവ മുമ്പാകെ താഴ്മയായിട്ട് സമർപ്പിക്കാം. നമുക്ക് സുപരിചിതമായിട്ടുള്ള 155-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം ദൈവബാ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ ധന്യനായ നാഥനാ, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ നാഥന, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്സണമാനന്ദിക്കും, നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്സണമാനന്ദിക്കും. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. മാമനച്ച മാമനച്ച പ്രാർത്ഥനയല്ലേ? മാമനച്ച വി സി വർഗീസച്ചുണ്ടല്ലോ അല്ലേ? വി സി
വർഗീസച്ചു
മാമനച്ചന്റെ ഫോണിന് എന്തോ പ്രശ്നം ഉണ്ടോ? അച്ഛൻ കൗമേങ്ങ സ്റ്റാർട്ട് ചെയ്തോ
അച്ഛാകുമ്പോൾ തന്നും ബസ്രുവായ സത്യദൈവത്തിന്റെ തനിക്ക് നമ്മുടെ മേത്തന്റെ കരുണയും മനോഹരം എന്നേക്കുണ്ടായിരിക്കട്ടെ. അമ്മി തന്റെ സ്ഥലാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ഭഗവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നതിനും പരിപാലിച്ചിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സിസ്റ്ററാവേ നിനക്ക് സ്തുതി, പാപികളാവിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയായ രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് ഇന്നും തരയണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാളെ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃതറിഞ്ഞു പറയുമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ഉദരപരമായ നമ്മുടെ കർത്താവ് ശിംശ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിസ്തീവത്തോറിയമേ തമ്പുരാന്റെ അമ്മ, പാകുളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം തമ്പുരാന്റെ പേഴ്സുകളുടെ അണിമേ. ആമീൻ. ബാറയ്ക്കുമോൾ ഞങ്ങളുടെ കർത്താവ് ശിംശിയായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വഴിയാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ ഭരിക്കണമേ. ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞങ്ങളെ ഏറ്റുപറയണമേ. ഞങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രക്ഷാകരമായ നിസ്ലീപായി ഞങ്ങളെ മറയ്ക്കണമേ. ഞാൻ ലോകത്തിന് കുരിശിക്കപ്പെടുകയും പാപത്തിന് മരിച്ച കബറടക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സത്യജീവനാകുന്നതിന് ജീവിപ്പം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ സർവകൃപകൾക്കും സഹായങ്ങൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇരുളാതെ ജയകരമായ സ്തുതിപ്പുകൾ എന്നേക്കും പാടുവാൻ ഞങ്ങളെ സംഗതിയാക്കുകയും ചെയ്യണമേ. അത് ഈ അന്തമില്ലാത്ത കർത്താവേയും ഞങ്ങളെല്ലാവരും നിന്റെ തിരുവാഗ നിൽപ്പാനും ഞങ്ങളുടെ ആരംഭവും അവസാനവും നിന്നിലായിരിക്കാനും ഞങ്ങൾക്ക് കൃപയാരണമേ. എന്നിന്ന് ആരംഭവും അവസാനവും ഞങ്ങൾ പ്രാപിക്കണമേ. പ്രവാസത്തിന്റെ ആരംഭം മുതൽ ദിവസത്തിന്റെ അന്ത്യം വരെയും നിന്റെ മുന്നിലത്തുവപ്പിൽ ഞങ്ങൾ വേല ചെയ്യുമാറാകണമേ. ആരംഭത്തിലും അവസാനത്തിലും താല്പര്യമുള്ള വേലക്കാരെ പോലെ നിന്റെ ഭണ്ണാരപ്പുരയിൽ നിന്ന് പൂർണ്ണ കൂലി പ്രാപിക്കുമാറാകണമേ. പാവം പുത്തനും വയസ്സുകായും എന്നേക്കും ഞങ്ങളെ സ്തുതിച്ച് സ്വതം ചെയ്യുമാറാകണമേ.
പ്രിയക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹിതരെ, നല്ല ദിവസം ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഓരോ ബുധനാഴ്ച പ്രാർത്ഥനയും ആത്മീയ കരുത്ത് പ്രാപിക്കുന്ന ഒരു സാധ്യതയായി നമ്മൾ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ അത്ഭുതകരമായി തന്റെ ബലം ഉള്ള ഭുജങ്ങരിൽ ഓരോ നിമിഷവും ദൈവം നമ്മളെ താങ്ങുന്നു. പ്രത്യേകിച്ച് ഓരോ നിമിഷവും ദൈവത്തെ നിലവിളിക്കുന്ന ആളുകളുടെ സമീപത്തേക്ക് ഒരു മടിയും കൂടാതെ ഇറങ്ങി വരികയും അവരെ ഹൃദയപൂർവ്വം തമ്പുരാൻ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ പലപ്പോഴും ദൈവസ്നേഹം അതിന്റെ അർത്ഥതലത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് ഞാനും നിങ്ങളൊക്കെ തന്നെ. പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കേറിയ ഘട്ടങ്ങളിൽ അവയൊക്കെ വിസ്മരിച്ചു പോകുന്നതിൽ തന്നെയും പരിശുദ്ധ സഭ നമ്മളെ ഓരോ ആരാധനയിലും സഭയൊരുക്കുന്ന ഓരോ ആത്മീക ശുശ്രൂഷ തലങ്ങളിലും നമ്മെ വീണ്ടും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ വീണ്ടും പഠിപ്പിച്ചുകൊണ്ട് പോവുക. നമുക്കറിയാം കഴിഞ്ഞ 10-15 ദിവസം ഓഗസ്റ്റ് മാസം ദൈവമാതാവിന്റെ മന്ദസ്നേഹം പ്രാപിച്ചുകൊണ്ട് നമ്മള് 15 നോമ്പ് നിൽക്കുകയുണ്ടായി. ആധികാരികമായ സഭ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും വിശ്വാസികളുടെ താല്പര്യത്തിനനുസൃതമായി നാളെ മുതൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പും ആരംഭിക്കുകയാണ്. ദൈവശാസ്ത്രപരമായിട്ടുള്ള പോരായ്മകളൊക്കെ 8 നോമ്പ് ആരാധനയിലുണ്ടെങ്കിൽ തന്നെയും വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് മാതാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് തങ്ങളെ തന്നെ ദൈവ മുമ്പാകെ താഴ്ത്തിക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരുക്കം കണക്കിലെടുത്ത് തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനേക്കാൾ ഉപരി നമ്മൾ കാണിക്കുന്ന പ്രാർത്ഥനയ്ക്കും മാതാവിന്റെ നാമധേയത്തിലാണെങ്കിലും നമ്മൾ കാണിക്കുന്ന പ്രാർത്ഥനയും ഭക്തിയും ഒക്കെ ദൈവം ആദരവോടെ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാണൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ 8 നോമ്പ് ആചരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആചരിക്കുന്നതിൽ ഏറ്റവും സന്തോഷം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നോമ്പിന്റെ സമയങ്ങള് നമ്മുടെ ഉള്ളിൽ മറ്റു സമയങ്ങളെക്കാൾ പ്രാധാന്യത്തോട് കാണുന്ന നിമിഷങ്ങളായതുകൊണ്ട് അതിന് ദൈവശാസ്ത്രമായ പോരായ്മകൾ എന്നതിനേക്കാൾ ഉപരിയായി 8 ദിവസമെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും ഒക്കെ നമ്മളെ ഒരുക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യം കണക്കാക്കുക എന്നുള്ളതേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് എനിക്കൊരു ഒരു താല്പര്യമില്ലായ്മ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. 15 ദിവസം നോമ്പ് നോക്കാതെ അതിന് വലിയ പ്രസക്തി കൊടുക്കാതെ 8 നോമ്പ് നോക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം 15 നോമ്പാണ് ദൈവമാതാവിന്റെ നാമധേയത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതും ഏറ്റവും വിശ്വാസപരമായിട്ടുള്ളതുമായ വിശ്വാസം ആർജിക്കപ്പെടേണ്ടതുമായ നോമ്പ്. ആ നോമ്പ് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ കുർബാനയ്ക്ക് പോലും അറ്റൻഡ് ചെയ്യാതെ 8 ദിവസം അന്ന് ഭയങ്കര ഭക്തിയും കാണിച്ച് എല്ലാ ആഴ്ചയിലും കുർബാന കൊള്ളുന്നതിനകത്ത് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല, ഒരു യോജിപ്പ് അതിനോടും ഇല്ല. താനും കാരണം മാതാവിന്റെ വാങ്ങിപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഏതായാലും മാതാവിന്റെ വാങ്ങിപ്പ് നോക്കുന്ന ആളുകളൊക്കെ 8 നോമ്പ് നോക്കുന്നതിലാണ് ഇച്ചിരിയുടെ അർത്ഥമൊക്കെ എന്നെനിക്ക് തോന്നുന്നു. എന്തു തന്നെയാണെങ്കിലും എപ്പോഴും ദൈവമാതാവിന്റെ മധ്യസ്ഥത നമ്മുടെ സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ കാവലാണ്. അത് വലിയൊരു ശക്തിയാണ്. അനേകരുടെ ജീവിതത്തിൽ ദൈവമുഖം കാണത്തക്കവണമുള്ള ഒരു വലിയ പാതയായി, തുറക്കപ്പെട്ട വാതിലായി മാതാവിന്റെ ജീവിതവും വിശ്വാസവും പരിലസിക്കുന്നു എന്നുള്ളത് സഭയെ സംബന്ധിച്ചുള്ള അനുഗ്രഹകരമായ കാര്യമാണ്. അതുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥത തുറന്നു നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മാതാവിന്റെ മധ്യസ്ഥയാണെങ്കിലും നമ്മൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. 145 സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. മാതാവിന്റെ ജനന പെരുന്നാളാണെങ്കിലും വാങ്ങിപ്പൂരുന്നാളാണെങ്കിലും വിശുദ്ധന്മാരുടെ ഓർമ്മയാണെങ്കിലും ഈ ഇതൊക്കെ ഒരു ഒരു ആത്മീയ ദൈവമുഖത്തേക്ക് നമ്മുടെ മുഖങ്ങളെ ദർശിക്കുന്ന ഒരു വഴികളെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ ദർശിക്കാൻ അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് ഒരുക്കി തരുന്ന ഒരു വഴികൾ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുഖം, നമ്മുടെ ദർശനം എപ്പോഴും തമ്പുരാന്റെ സന്നിധിയിലാകണം. തമ്പുരാനാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്കും അവൻ സമീപസ്ഥനാകുന്നു. അതുകൊണ്ട് മാതാവിനോട് വിശുദ്ധന്മാരോടൊക്കെ ചേർന്ന് ആ ദൈവ സാന്നിധ്യബോധം അനുഭവിച്ചറിയുവാൻ നമ്മുടെ ഈ പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ വളരെ സ്നേഹിക്കുന്ന, ഈ പ്രാർത്ഥനയുടെ വളരെ ഭാഗമായി എപ്പോഴും തീരുന്ന പ്രിയപ്പെട്ട പിശിയോറച്ചനാണ്. സാധാരണ അച്ഛന് രാവിലെയൊക്കെ ഇപ്പൊ ഒരുപാട് തിരക്കുകളാണ്. ഇന്നും അച്ഛന് തിരക്കുണ്ട് എങ്കിൽ തന്നെയും അച്ഛന് ആ തിരക്കുകൾ മാറ്റി നിർത്തി അല്പസമയം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം നേതൃത്വം കാണിച്ചതിൽ, താല്പര്യം കാണിച്ചതിൽ ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. എൻ കാലുകൾ ദൂർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ, തന്മാർഗത്തിൽ കൂടി സദാ ഞാനടിയൂ നീ നടക്കണമേ. അനുതാപത്തോടു കൂടി മഹാ മുറവിളി നെടുവീർപ്പുകളാലേ പുല്ലിനു തുല്യം വാടുന്ന നിർമ്മല ചിത്തം നൽകണമേ. മാംസമശേഷവുമസ്ഥികളിൽ പറ്റിവുണങ്ങിടുമാറേറ്റം നെടുവീർപ്പുകളിട്ടിടുന്ന നിർമ്മല ചിത്തം നൽകണമേ. കർത്താവേ പാപങ്ങളയോ ഉണ്ടാകും മുഖവിളിയാലേ മെഴുകുന്നതുപോലൊരുകീടും തൃമല ചിത്തം നൽകണമേ. സച്ചിന്തകൾ സദ്വചനം നന്മകളെന്നിവയോരോന്നും എപ്പോഴുമുണ്ടായിടുന്ന തൃമല ചിത്തം നൽകണമേ. തിരുവചന ധ്യാനത്തിനായി പി സി യോറച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ അന്നേക്കും തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, വന്ദ്യ വൈദിക സുരക്ഷേവരുമേ, കർത്താവിൽ അനുഗ്രഹീതരായ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് വരുവാൻ ദൈവമുടെ ആശയത്തിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ആത്മീയ ജീവിതം അത് പരിപുഷ്ടിപ്പെടുവാൻ തക്കവണ്ണം ഈ സുപൂർവ സംഗമം ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സ്ഥാനം പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസനത്തിൽ വഹിക്കുന്നു. യോസഫ് സുരമേനയുടെ കാലഘട്ടത്തിൽ ഇത് ആരംഭിച്ചു. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ അതിന്റെ ചുമതലകള് നിർവഹിച്ചു തുടങ്ങിയ കാലം മുതൽ ഇതുവരെയും ഏറെ വർഷങ്ങളായി ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തിൽ ശ്രേഷ്ഠമായിട്ട് ഈ ശുശ്രൂഷ നടക്കുന്നു. അനേകർക്ക് ഇത് നമ്മുടെ ഭദ്രാസനത്തിലും മറ്റുള്ള ഇടങ്ങളിലും മറ്റ് നോർത്ത് ഈസ്റ്റ് ഡയോസിലും ഒക്കെയുള്ള ധാരാളം പേർക്ക് അനുഗ്രഹീതമായി തീരുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയും അതിനുവേണ്ടി സ്ഥിരോത്സാഹത്തോടുകൂടി കാണിക്കുന്ന താല്പര്യത്തെ ദൈവത്തിനെ സമർപ്പിക്കുകയും ചെയ്യുന്നു. വീണ്ടും ജീവിതത്തിന്റെ അനേക തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർപ്പിക്കുകയും എനിക്കിങ്ങനെ ഒരു നിവേദനത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ അവസരം നൽകുകയും ചെയ്യുന്നതിന് രാജേഷ്ഠനോടുള്ള സ്നേഹവും ഞാൻ ശ്രവിക്കുന്നതിൽ ഏവരോടുമുള്ള സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വിവിധ ഭാരങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ സെയിന്റ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 35-40. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്നു അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തനടുത്തും ഇരിക്കുവാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന്, കഴിയും എന്നവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും. നിശ്ചയം എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഈ ഭാഗം മുന്നോട്ട് വായിച്ചാൽ 45-ാം വാക്യം വരുമ്പോൾ, നിങ്ങളിൽ മഹത്തുക്കളാകാനായിട്ട് ആഗ്രഹിക്കരുതെന്നും നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവയെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണമെന്നും നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവ എല്ലാവർക്കും ദാസനാകണമെന്നും, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാൻ അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കാൻ മാത്രമേ വന്നിട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അതുകൊണ്ട് രണ്ട് കസേരകളിൽ ഇരിക്കാനായിട്ടുള്ള ആഗ്രഹം യാക്കോബിന്റെയും യോഹന്നാന്റെയും ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. നമ്മള് ഇതുകൂടാതെ മറ്റൊരു സ്ഥലത്തുകൂടി ഇത് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെ വാക്യങ്ങളിൽ അവരുടെ മാതാവാണ് ചോദിക്കുന്നത്. ഇവിടെ നേരിട്ട് യാക്കോബും യോഹന്നാനും ചോദിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അവരുടെ മാതാവാണ് ചോദിക്കുന്നത്. സുവിശേഷത്തിന്റെ രണ്ട് രീതിയിലുള്ള വിശദീകരണങ്ങൾ എന്ന് വേണം, ഒരു സംഭവത്തെ പറ്റിയുള്ള രണ്ട് വിശദീകരണങ്ങൾ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ കുറച്ചുകൂടി ഒന്ന് സാവകാശം ചിന്തിച്ചാൽ, മാതാവ് ആദ്യം വന്ന് ചോദിക്കുന്നു, അത് കഴിഞ്ഞ് ഈ മക്കളും ചോദിക്കുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്നതാണല്ലോ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ള ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങൾക്കറിയാവില്ല, പത്രോസും യാക്കോബും യോഹന്നാനും നമുക്കറിയാവുന്നതുപോലെ കർത്താവിന്റെ ഇന്നർ സർക്കിളിലുള്ളവരായി അവരെയും കൊണ്ടാണ് പലപ്പോഴും ട്രാൻസ്ഫിഗറേഷന്റെ സമയത്താണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെയും മറ്റ് ശിഷ്യന്മാരെ താഴെ നിർത്തിയിട്ട് ഈ മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് യേശു മലമുകളിലേക്ക് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ യാക്കോബിനെയും യോഹന്നാനെയും മത്തായിയുടെ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവ് വിളിക്കുന്ന സമയത്ത് അവർക്കൊരു പേരിടുന്നുണ്ട്. ആ പേര് അതിന് മുന്നിലോ ശേഷമോ അങ്ങനെ അധികം ഉപയോഗിച്ച് കേട്ടിട്ടില്ല. അവരുടെ വീട്ടിലിട്ട പേരല്ല, നാട്ടുകാരാരും കളിയാക്കി വിളിച്ച പേരല്ല, കർത്താവ് തന്നെ അവർക്കിട്ട പേരാ. ആ പേര് ഭുവനേർഗസ് എന്നുള്ളതാ, ഇടിമക്കൾ എന്നർത്ഥമുള്ള ഭുവനേർഗസ് എന്ന് അവർക്ക് പേരിട്ടു എന്ന് മർക്കോസ് 3:17 നമ്മൾ വായിക്കും. ജീസസ് നെയിംഡ് ദം. ജീസസ് ന്യൂ ഓൾ മെൻ, ഹി ഡിഡ്ന്റ് നീഡ് മാൻസ് ടെസ്റ്റിമണി എബൌട്ട് മാൻ. യോഹന്നാൻ 2:24 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഓരോരുത്തരെ അറിയാം, അതുകൊണ്ട് അവർ ഇടിമക്കൾ, സൺസ് ഓഫ് തണ്ടർ എന്ന് പറയുക, ഒരു ഇടിമക്കൾ എന്നുള്ളത്. ആ സ്വഭാവം അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. യേശു ക്രിസ്തു അവരെ പേര് വിളിക്കുന്ന ഇടിമക്കൾ, അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു അവർക്ക്. ലൂക്കോസിന്റെ സുവിശേഷം 9:54 പരിശോധിച്ചാൽ രൂപാന്തരപ്പെട്ട് ആ ഇലൂമിനേഷൻ ഒക്കെ കണ്ടതിന് ശേഷം അവർ താഴേക്കിറങ്ങി കാണിക്കുന്ന ഒരു, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, ശമരിയിൽ കൂടി കടന്നു പോകുമ്പോൾ യേശുവിനെ ഇവരെ ആദരിക്കാത്ത സമരിയെ കണ്ടിട്ട് ഏലിയാവ് ചെയ്തതുപോലെ സ്വർഗത്തിൽ തീയിറങ്ങി അവരെ കൊന്നു കളയാൻ പറയുന്നത്, അവരെ നശിപ്പിക്കുവാൻ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അവരുടെ സ്വഭാവം. അത് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് സൺസ് ഓഫ് തണ്ടർ, ഭുവനേർഗസ് എന്നവർക്ക് പേരിട്ടത്. എന്നാൽ പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. യാക്കോ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12:2, ആക്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 12:2. ജെയിംസ് വാസ് ദ ഫസ്റ്റ് അപ്പോസ്റ്റൽ ടു ബി കിൽഡ്. യാക്കോബിനെ അവർ വാൾകൊണ്ട് കൊന്നു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾകൊണ്ട് കൊന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആദ്യം അപ്പോസ്തലന്മാർ ആദ്യത്തെ രക്തസാക്ഷി മരണം യെരുശലേമിൽ വെച്ച് തന്നെ പ്രാപിക്കുന്നത് യാക്കോബാണ് എന്ന് കാണുക. യോഹന്നാനാണ് ഏറ്റവും അവസാനം മരിക്കുന്നത്. ജോൺ വാസ് ദ ലാസ്റ്റ് ടു ഡൈ ഓൾദോ ഓഫ് ഓൾഡ് ഏജ്. നമുക്കറിയാം പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു സ്വാഭാവിക മരണം പ്രാപിക്കുന്ന ഏക ശിഷ്യൻ യോഹന്നാനാണ്. കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, തന്നെ പറ്റി തന്നെ യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുന്ന സമയത്ത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് സുവിശേഷത്തിൽ കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ എന്ന യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളോടൊക്കെ മുന്നോട്ട് കടന്നുപോയിട്ടും യോഹന്നാന് ഒരു ഫെർവൻസി ഉണ്ട്. നിങ്ങൾക്കറിയാം, പിന്നീട് നമുക്കറിയാം ഈ യോഹന്നാൻ ആണ് സ്നേഹത്തെ പറ്റി 40 പ്രാവശ്യം പറഞ്ഞു. ഇടിമക്കളെന്ന ഇവരുടെ പേരെങ്കിലും അവർക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് കണ്ടാല് യോഹന്നാനാണ് സ്നേഹം, ലവ് എന്നുള്ള വാക്ക്, ദൈവ സ്നേഹം തന്നെ, ഗോഡ് ഈസ് ലവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാനാണ്. ഫസ്റ്റ് ജോണിലാണ് ഒന്ന് യോഹന്നാൻ, പ്രത്യേകിച്ച് 4 അധ്യായത്തിൽ. ഈ ഒന്ന് യോഹന്നാൻ പരിശോധിച്ചാൽ അതിനകത്ത് സ്നേഹം എന്ന വാക്ക് 40 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം പിന്നീട് യോഹന്നാൻ അറിയപ്പെടുന്നത് എന്തിന്റെ അപ്പോസ്തലൻ എന്ന, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന അല്ലേ. അപ്പോ ഇടിമക്കൾ എന്നുള്ള ആ ബോവനേർഗസ് ബിക്കെയിം അപ്പോസ്തൽ ഓഫ് ലവ് എന്നുള്ളത് വലിയൊരു മാറ്റം നമ്മൾ ഇവരുടെ ജീവിതത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ശിഷ്യത്വത്തിന്റെ ആദ്യ സമയത്തുണ്ടായ ഒരു സംഭവം നമ്മൾ ഈ വായിക്കുന്നത്, സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നു, ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. ഇത് പറയാനായിട്ടൊരു കാരണമുണ്ട്. മത്തായിയുടെ സുവിശേഷം 19:28 വാക്യം, സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 19:28 പരിശോധിച്ചാൽ, ഈ അപ്പോസ്തലന്മാരെയൊക്കെ വിളിച്ച് കുറച്ചുനാളിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴേ ഇവരിൽ മൂത്തവനായ പത്രോസ് ഈ ഇന്നർ സർക്കിൾ, ഇന്നർ ത്രീയിലുള്ള പത്രോസ് ചോദിച്ചു, കർത്താവെ ഞങ്ങൾ വള്ളവും വെള്ളവും വലയും വീട്ടുകാരും നാട്ടുകാരും ചർച്ചക്കാരൊക്കെ വിട്ട് നിന്നെ അനുഗമിച്ചേക്കുക, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു മറുപടി നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. അപ്പൊ ഒരു വലിയ വാഗ്ദാനം അവിടെ കിടപ്പുണ്ട്. അത് കേട്ടിട്ടാണ് ഈ യാക്കോബും യോഹന്നാനും പറയുന്നത്, ഏതായാലും നീ മഹത്വത്തിൽ വരും, സെക്കൻഡ് കമ്മിങ് ഉണ്ട്, നീ ന്യായവിധിക്ക് വേണ്ടി വരും. അപ്പോ നീ മഹത്വപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്ത്, ഏതായാലും സിംഹാസനം 12 ഉണ്ടല്ലോ, അപ്പൊ ആ വലത്തു ഇടത്ത് ഞങ്ങളെ അങ്ങ് ഇരുത്തിയേക്കണം. അവരുടെ മമ്മി തന്നെ ആദ്യം പറയുന്നുണ്ട്, ശലോമി പറയുന്നുണ്ട്, എന്റെ മക്കളെ ഒരുത്തനെ വലത്ത് ഒരുത്തനെ ഇടത്തും. കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോ പിള്ളേർ വീട്ടിച്ചെന്ന് പറഞ്ഞു, ഗുരു ഇന്നിങ്ങനെ പറഞ്ഞു. എന്നാ പിന്നെ ഇടാ പിള്ളേരെ, നമുക്ക് ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്ത്, മമ്മി പറഞ്ഞു, അത് കഴിഞ്ഞ പിള്ളേര് തന്നെ തന്നെ ചോദിച്ചു. അപ്പോൾ ഇതൊരു വലിയ പ്രത്യാശ അവരുടെ, കർത്താവ് കൊടുത്തൊരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചോദിക്കുന്നത്, ചുമ്മാ അങ്ങ് ചോദിക്കുവല്ല. അപ്പോൾ ആ ഒരു വലിയ ചിന്ത അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ. എന്നാൽ യേശുക്രിസ്തു പറയുന്ന ചില മാനദണ്ഡങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. യേശു അവരോട് 38 വാക്യം, നമ്മൾ ചിന്തിക്കുന്ന മർക്കോസ് 10 അധ്യായമാണ്, അതിന്റെ 38 വാക്യം, യേശു അവരോട് നിങ്ങൾ യാചിക്കുന്ന ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിസ്സാര കാര്യമൊന്നുമല്ല നിങ്ങൾ ചോദിക്കുന്നതെന്ന് പറയുക. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും, രണ്ട് ഞാൻ എടുക്കുന്ന സ്നാനമേൽപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്നവർ പറഞ്ഞു. ഉണ്ടോ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ, ഞാൻ എടുക്കുന്ന സ്നാനമേൽപ്പാൻ കഴിയും. ഇവിടെ ഈ പാനപാത്രമെന്നും സ്നാനമെന്നും പറഞ്ഞാൽ വളരെ കൃത്യമാ കർത്താവിന്റെ കഷ്ടതയിൽ പങ്കുള്ളവരാകണമെന്നുള്ളതാണ്. അത് വലിയ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിശദീകരിച്ച് സമയം കളയുന്നില്ല. അപ്പോ കർത്താവിന്റെ ആ പാനപാത്രം, കർത്താവിന്റെ സ്നാനം, കർത്താവ് ഓൾറെഡി സ്നാനം ഏറ്റു കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ശിഷ്യമാരെയൊക്കെ വിളിക്കുന്നു. പക്ഷെ ഈ സ്നാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ കർത്താവിന്റെ സകല സ്നാനമാണ്, കർത്താവിന്റെ കഷ്ടതയാ. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായത്തിൽ രൂപാന്തരപ്പെടുന്ന സമയത്ത്, ട്രാൻസ്ഫിഗറേഷൻ സമയത്ത് മോശം എലിയാവും വന്നിരിക്കുമ്പോ അവര് സംസാരിക്കുന്നത് കർത്താവിന് യെരുശലേമിൽ സംഭവിക്കാനുള്ള കഷ്ടതകളെ കുറിച്ചും നിര്യാണത്തെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ ജഡരക്തങ്ങളല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിനക്കിത് വെളിവാക്കി തന്നത് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പത്രോസിനോട് ഒരു വിശദീകരണം കർത്താവ് കൊടുക്കുന്നുണ്ട്, അത് തനിക്ക് യെരുശലേമിൽ സംഭവിക്കാനുള്ള നിര്യാണത്തെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. ഇതാണ് കർത്താവിന്റെ നിയോഗത്തെ പറ്റി ഒരു കൃത്യ ബോധം കർത്താവിന് എപ്പോഴും ഉണ്ടായിരുന്നു. പത്രോസിനോട് പറയുന്നു, മറ്റു ശിഷ്യന്മാരോട് പറയുന്നു, എനിക്ക് നീ സംഭവിക്കാനുള്ള എന്റെ നിയോഗം ഇതാണെന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പാനപാത്രവും സഹന സ്നാനവും ഏൽപ്പാനായിട്ട് നമുക്ക് സാധിക്കുമോ? അപ്പോൾ മഹത്വത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഈ പാനപാത്രവും സ്നാനവും അല്ലെങ്കിൽ സഹനം, കഷ്ടത. ഈ കഷ്ടത ഏറ്റ് നമ്മൾ മുൻപിലേക്ക് പോകണമെന്നുള്ളതാണ്. നമ്മൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിവിധ തരത്തിലുള്ള കഷ്ടത, ഞാൻ നിങ്ങളും എല്ലാം ജീവിതത്തിന്റെ അടിക്കടിയുള്ള ഓരോ ദിവസവും ഒരെണ്ണം ഒഴിഞ്ഞു കഴിയുമ്പോൾ അടുത്തത് വരും. അതായത് ദൈനംദിനമായ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. ആ കഷ്ടത ഏറ്റെങ്കിൽ മാത്രമേ നമുക്ക് ആ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുള്ളൂ. സഫറിംഗ് ഈസ് ഇനെവിറ്റബിൾ, ട്രിബുലേഷൻസ് ആർ ഇനെവിറ്റബിൾ, നമുക്കത് മാറ്റിക്കളയാനായിട്ട് പറ്റത്തില്ല. അത് ഈ ഗ്ലോറി ത്രൂ സഫറിംഗ്, അതാണ് ഇവിടെ പറയുന്ന പ്രധാന സന്ദേശം. മഹത്വം എന്ന് പറയുന്നത് കഷ്ടതയിലൂടെ പറയുള്ളൂ. നമുക്ക് സിമ്പിൾ ഒരു ആദ്യം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, സിമ്പിൾ ലാംഗ്വേജിൽ പറയുന്ന ഒരു കാര്യം നോ ക്രോസ് നോ ക്രൗൺ എന്ന് പറയും അല്ലേ. അത് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, അത് വളരെ ആഴമുള്ള ഒരു കാര്യമാണ്. കുരിശില്ലെങ്കിൽ കിരീടമില്ല. അപ്പോ നമുക്ക് ഈ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാനും സിംഹാസനത്തിലൊക്കെ ഇരിക്കാനും ആഗ്രഹമുണ്ട്, പക്ഷേ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കണമെന്നുള്ളത്. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:22 നമ്മൾ വായിക്കുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണം, അനേകം കഷ്ടങ്ങളിൽ കൂടിയേ ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൈനംദിനമായ നമ്മൾ ഈ കഷ്ടത എന്ന് പറയുന്നത് ദൈനംദിനമായ നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിലേക്ക് മഹത്വത്തിലേക്ക് സിംഹാസനത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതായ കാര്യമാണ്. പക്ഷേ അതിലൂടെ ഗോത്രൂ ചെയ്യാതെ പറ്റത്തില്ല. അതാണ് 1 പീറ്റർ 4:12-13. 1 പത്രോസ് 4:12-13 നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. സിംഹാസനത്തെ കയറിയിരിക്കുന്ന പരിപാടിയാണ് തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുക. പക്ഷേ അതിലേക്ക് ചെല്ലണമെങ്കിൽ ഈ കഷ്ടതയിൽ തകർന്നു പോകരുത്. പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന കഷ്ടതകൾ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നമ്മൾ പങ്കുള്ളവരാകുക. നമ്മുടെ ഇന്ന് നിങ്ങൾ എന്തിനെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നു? അത് രോഗമോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരമോ നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള പ്രതിസന്ധിയോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രയാസവും കഷ്ടതയോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ദൈവത്തിന്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനുള്ള ഇടം നൽകുന്നതാണ്. ചുമ്മാ ചാടിക്കയറി സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് ചുരുക്കം. കാരണം യാക്കോബിനോടും യോഹന്നാനോടും ഇവിടെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ പാനപാത്രം കുടിക്കണം, സ്നാനം ഉണ്ട്, സഹനമുണ്ട്, അത് സഹിക്കണം. കൊലോസ്യർ 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടതയിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. യാക്കോബ് 1:12 നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ വളരെ നമ്മൾ എപ്പോഴും ധ്യാനിക്കേണ്ട രണ്ട് വാക്യങ്ങളാണ് യാക്കോബിന്റെ ലേഖനം. ഈ 1:12 രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവി. അപ്പോൾ നമ്മൾ ഈ വിവിധ പരീക്ഷകളിലൂടെ പ്രതിസന്ധികളിലൂടെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് പേഷ്യൻസ് നൽകുന്ന വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത നൽകും, നമ്മുടെ ഒരു സഹിഷ്ണുത നൽകും. അത് സന്തോഷം എന്നാണ് പറയുന്നത്. എന്തിനായി പരീക്ഷ സഹിക്കേണ്ടത്? 12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പൊ കിരീടം കിട്ടണമെങ്കിൽ, മഹത്വം കിട്ടണമെങ്കിൽ, സിംഹാസനത്തെ കയറി ഇരിക്കണമെങ്കിൽ, വലത്തും ഇടത്തും ഒക്കെ ഇരിക്കണമെങ്കിൽ പരീക്ഷ സഹിക്കണം. കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മുടികൾ മുടഞ്ഞ് നിരനിരയായി ബലിപീഠത്തിൽ ഇരിപ്പുണ്ട്, നിർമ്മലരായി പരികർമ്മിക്കണം. അങ്ങനെയുള്ള അവർക്ക് അവൻ അത് ചൂടിയെടുക്കും. അപ്പൊ അതിനുവേണ്ടി പ്രത്യാശയോടെ ഇരിക്കുക. 2 തിമോത്തിയോസ് 4:16 പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എന്ന് പറഞ്ഞാൽ ആ ദിവസം ഉണ്ട്, ആർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നു ആ ദിവസം, ന്യായവിധിയുടെ ദിവസം, പറൂസിയ സെക്കൻഡ് കമ്മിങ്, ആ ദിവസമാണ് കിട്ടുന്നത്. അതുവരെയും നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രത്യാശയോടുകൂടി മുൻപിലേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു വാക്യം കൂടി ഞാനൊരു ചെറിയ വിശദീകരണം കൂടെ പറയാം. ഇതിനകത്ത് ഈ കഷ്ടത എന്നുള്ളത്. അത് ഏറ്റവും മനോഹരമായ വാക്യമാണ് റോമാലേഖനം 5:3 റോമർ 5:3. അത് തന്നെയല്ല, കഷ്ടതാ സഹിഷ്ണുതയെയും സഹിഷ്ണുതാ സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പൊ ഈ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. തുടക്കം കഷ്ടതയാണ്. ആ കഷ്ടത നമ്മളെ സഹിഷ്ണുതയിലേക്ക് കൊണ്ടുപോകും, ആ സഹിഷ്ണുത നമ്മളെ സിദ്ധതയിലേക്ക് കൊണ്ടുപോകും, സിദ്ധത പ്രത്യാശയിലേക്ക് കൊണ്ടുപോകും. ആ നോട്ട് ഓൺലി സോ ബട്ട് വി ഗ്ലോറി ഇൻ ട്രിബുലേഷൻ ഓൾസോ നോയിങ് ദാറ്റ് tribulations work patience and patience experience and experience hope. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ, ഞാൻ ഇത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ നാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വാക്യമായത് പിന്നീടാണ് എനിക്ക് അതിന്റെ ഉദ്ദേശം തെളിഞ്ഞു കിട്ടിയത്. കാരണം ഞാൻ ഓർത്ത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത ഇവിടെ പറയുന്ന ഹോപ്പ് എന്നാ പ്രത്യാശ എന്നാ പറയുന്നത്. ഞാൻ ഓർത്ത് സിദ്ധതയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ആ കിരീടം ഇനി കിട്ടണ്ടേ എന്ന് വിചാരിച്ചു. അങ്ങനെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുക. സിദ്ധത ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തഴക്കം വന്നു, കഷ്ടത ഉണ്ടായി, ആ കഷ്ടത നമ്മളെ സഹിഷ്ണുതയിലേക്ക് കൊണ്ടുപോയി, പേഷ്യൻസിലേക്ക് കൊണ്ടുപോയി, ആ പേഷ്യൻസ് നമ്മളെ എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾക്കറിയാമല്ലോ ആദ്യമൊക്കെ കുറെ അടിയിടിയൊക്കെ വരുമ്പം പ്രശ്നമാണ്. കുറച്ച് നാളൊരു ഒരു പേഷ്യൻസോടുകൂടി നമ്മള് എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ, നമ്മൾ നേഴ്സുമാർ ജോലി ചെയ്യുന്നത് ഏത് മേഖല ഐ ടി മേഖലയിലൊക്കെ ആട്ടെ, ജോലി കുറച്ചു നാളൊന്ന് അച്ഛന്മാര് തന്നെ തക്സാ തഴുകുക എന്ന് പറയാം, തഴക്കം തഴക്കം ഉണ്ടാകണം, ഒരു തഴക്കം ഉണ്ടാകണം. ആ തഴക്കം ഉണ്ടാകണമെങ്കിൽ പേഷ്യൻസ് വേണം, എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസ് ആ തഴക്കം എന്ന് പറയുന്നത് ആ അനുഭവ തലത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കും. അതാണ് സിദ്ധത എന്ന് പറയുന്നത്. കോട്ടയത്തുള്ളവർക്ക് അറിയാലോ നാടകം സിദ്ധൻ എന്ന വാക്കുണ്ട്. ആ സിദ്ധത എന്ന് പറഞ്ഞാൽ സിദ്ധി ലഭിച്ചവൻ എന്നുള്ള അർത്ഥമാണ് സിദ്ധത. അപ്പൊ സഹിഷ്ണുതയാണ്, കഷ്ടതയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അത് നമ്മുടെ ആഗ്രഹം കൊണ്ടുണ്ടാകുന്നതല്ല, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കൈലിരിപ്പ് കൊണ്ടും ഉണ്ടാകും, അത് വേറെ കാര്യം. പക്ഷെ പലതും നമ്മുടെ കൈലിരിപ്പ് കൊണ്ടുണ്ടാകുന്നതല്ല, നമ്മൾ ജീവിതത്തിന്റെ വഴിത്താരകളിൽ അനുഭവിക്കേണ്ടി വരുന്ന കാര്യമാണ് കഷ്ടത. അത് നമ്മളുടെ ഒരു സ്റ്റിമുലസ് കൊണ്ടുണ്ടാകുന്ന കാര്യമല്ല, സ്റ്റിമുലേഷൻ നമ്മുടെ അടുത്തു നിന്ന് ഉണ്ടാകുന്നതല്ല, പക്ഷെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടി വരുന്നു. മറ്റെവിടുന്ന് ഉണ്ടാകുന്ന ഒരു കാരണമാണ് കാര്യമാണ് കഷ്ടത. പക്ഷെ ആ കഷ്ടത നമ്മളെ സഹിഷ്ണുതയിലേക്ക് കൊണ്ടുപോകും, സഹിഷ്ണുത സിദ്ധതയിലേക്ക് കൊണ്ടുപോകും. സിദ്ധത കിട്ടിക്കഴിയുമ്പോൾ പിന്നെ കിരീടം കിട്ടും, ബ്ലാക്ക് ബെൽറ്റ് കിട്ടുകയല്ല, ബ്ലാക്ക് ബെൽറ്റ് കിട്ടത്തില്ല. കാരണം നമുക്ക് ഈ പറയുന്ന യെല്ലോയും റെഡും ഒക്കെ കിട്ടി ബ്ലാക്ക് ബെൽറ്റിലേക്ക് വരണമെങ്കിൽ അവിടെ വെച്ചിട്ടേ ഉള്ളൂ, ബ്ലാക്ക് ബെൽറ്റ് ഇരിക്കുന്നതേ ഉള്ളൂ. ബ്ലാക്ക് ബെൽറ്റ് കിട്ടണമെങ്കിൽ അത് ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അവന് കിട്ടും. അതുകൊണ്ട് ഇവിടെ ഹോപ്പ് പ്രത്യാശ, എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രത്യാശ, വിശ്വാസത്തിന് സ്ഥിരതയുള്ളവായി ആ പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുക. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുക. അതുകൊണ്ട് ആ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോവുക. എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് ആ ശരിയാ, നിനക്ക് ബ്ലാക്ക് ബെൽറ്റിന് അടുത്ത എല്ലാ ഗുണങ്ങളും ഉണ്ട്, പക്ഷെ അവസാനം വരെയും ആ ബ്ലാക്ക് ബെൽറ്റിന് അനുയോജ്യമായിരിക്കുന്ന നിന്റെ സിദ്ധത വെളിവാക്കിക്കൊണ്ട് ജീവിക്കുന്നതിനുള്ള വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ യാക്കോബിനും യോഹന്നാനും അതിലേക്ക് ദൈവം കൊണ്ടുവന്നു, ആ മഹത്വത്തിന്റെ പ്രത്യാശയിലേക്ക് ദൈവം കൊണ്ടുവരും, നമ്മളെയും കൊണ്ടുവരും. പക്ഷേ ആ വലിയ ഒരു പ്രത്യാശ മാത്രമേ നമുക്കുള്ളൂ, ദൈവമാണ്, ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കും നമുക്ക് കിട്ടും. പക്ഷെ ആ വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിലനിന്നുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് വെച്ച് ആ കഷ്ടങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഓർത്തഡോക്സ് തിയോളജിയിൽ പറയുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് പ്യൂരിഫിക്കേഷൻ ആണ്, കതാർസിസ് എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇല്യൂമിനേഷൻ ആണ്, തയോറിയ എന്ന് പറയും. മൂന്നാമത്തെ സ്റ്റേജാണ് ഡെയിഫിക്കേഷൻ എന്ന് പറയുന്നത്, തയോസിസ് എന്ന് പറയുന്നത്, സെയിൻഹുഡ് എന്ന് പറയുന്നത്, തയോസിസ് എന്ന് പറയുന്നത്, ഡെയിഫിക്കേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ്. അപ്പൊ ആ ഈ കതാർസിസിന്റെ സമയത്ത്, പ്യൂരിഫിക്കേഷൻ സമയത്ത് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അവിടെ എല്ലാത്തിനെയും കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കത്തില്ല, നമ്മളെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക, മുള്ളൊക്കെ ഒടിച്ചെടുക്കുക, ചെറിയ ചെറിയ വളർന്നു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും നമ്മുടെ സ്വഭാവത്തിന്റെ തെറ്റായ ധാരണകളും ഒക്കെ ഒന്ന് മാറ്റി ഒരു 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 മനോഹരമായ ഒരു കല്ല് നദിയിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ നല്ല വെള്ളാരം കല്ലായി മാറുന്ന എങ്ങനാ? ഈ വെള്ളാരം കല്ല് പണ്ട് മലമുകളിൽ എവിടെയോ ഭയങ്കര ഒരു കഠിനമായ കല്ലായിട്ടിരുന്നതാ. ഇത് വലിയ മഴ പെയ്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ചലനം മൂലം ഒഴുകി ഈ റിവറിലേക്ക് വീണ് റിവറിൽ കൂടെ ഒഴുകി 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 അത് വെള്ളാരം കല്ലായിട്ട് ഇപ്പം മാറിയത്, അതിന്റെ മുനകളും എല്ലാം മാറി 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 തെളിഞ്ഞു വന്നതാ. അതാണ് അതാണ് സഹിഷ്ണുതയും സിദ്ധതയും എന്ന് പറയുന്ന ആ സിദ്ധതയിലേക്ക് വരിക. അപ്പൊ ആ പ്യൂരിഫിക്കേഷൻ നമുക്ക് ഉണ്ടാകുന്നു തുടക്കം. പിന്നീട് നമ്മൾ ഇലൂമിനേഷനിലേക്ക് പോകണം. എങ്ങനെയാ നമ്മൾ ഈ മുള്ളും മോനെയൊക്കെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ ഇലൂമിനേഷനാ, അത് പ്രകാശനം ലഭിക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാം, ഒരു മുറിക്കുള്ളിൽ നമ്മൾ അടച്ചിട്ടിരുന്നാൽ, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എന്റെ കൊച്ചുമോന് ഞാനിപ്പോ അവനെ കൊണ്ടുവരാനായിട്ട് സ്കൂളിന്റെ പാർക്കിംഗ് ലോട്ടിൽ കിടന്നായി പ്രസംഗം നടത്തുന്ന, അല്ലെങ്കിൽ ദൈവവചനം പങ്കുവയ്ക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നു അതിന് ദൈവാവസരം നൽകിയതിൽ. അപ്പൊ അവൻ എന്നോട് ഈ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഞാൻ ജനല് തുറന്നപ്പോഴ് ആ സൂര്യപ്രകാശം അകത്തേക്ക് വന്നു, അപ്പോൾ ഈ മുറിക്കുള്ളിൽ നിൽക്കുന്ന പൊടികളെല്ലാം, പൊടിപടലങ്ങളെല്ലാം കണ്ടു. നമുക്ക് പണ്ടേ അറിയാവുന്ന ഒരു ഒരു കഥയും ഒരു 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 മെറ്റഫറും അനാലജിയും ഒക്കെ ആയത്, സൂര്യന്റെ വെളിച്ചം അകത്തേക്ക് വരുമ്പോ ഈ പൊടിപടലങ്ങളുണ്ട്. അവൻ ചോദിച്ചത് എവിടുന്ന് വന്നു? ഞാൻ പറഞ്ഞു, മോനെ ഇറ്റ്സ് ഓൾറെഡി ദയർ, വി കനോട്ട് സീ ഇറ്റ്. ഈവൻ ദോ ദർ വാസ് ലൈറ്റ്, ആ പ്രകാശത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. കൂടുതൽ പ്രകാശം വന്നപ്പോഴാണ് പൊടിപടലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സൂര്യന്റെ കിരണങ്ങൾ, നീതിസൂര്യനായിരിക്കുന്ന കർത്താവിന്റെ പ്രകാശ രശ്മികൾ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പാടുന്ന ഇതിനു വേണ്ടിയാ. എന്തോ പ്രകാശം, ബൈ ദൈ ലൈറ്റ് വി സീ ദ ലൈറ്റ്, ജീസസ് ഫുൾ ഓഫ് ലൈറ്റ്, പ്രകാശം നിറഞ്ഞിരിക്കുന്ന ക്രിസ്തു എന്നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഈ പ്രകാശം നമ്മുടെ ഉള്ളിലെ പൊടിപടലങ്ങൾ കാട്ടിത്തരുന്നതായി തീരണം. വെറുതെ ഇങ്ങനെ വെയ്ഗായിട്ടുള്ള പ്രകാശത്തിൽ ജീവിച്ചു പോയാൽ പോരാ, തീക്ഷ്ണതയേറിയ ഈ പ്രകാശം കാണണം. ഇത് കാണാനായിട്ട് ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത് സാധിച്ചു ഇവർക്ക്. ഈ ഇലൂമിനേഷൻ കണ്ടു. ഈ ഇലൂമിനേഷൻ കണ്ടു കഴിയുമ്പോൾ യേശു ക്രിസ്തു വീണ്ടും അവിടെ പറയുന്ന മോശയോട് ഏലിയാവിനോട് സംസാരിക്കുന്ന തന്റെ കഷ്ടതകളും തനിക്കിനി തന്റെ നിയോഗത്തെ പറ്റിയുള്ള ആ ഒരു സംസാരമാണ് യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഈ കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഇലൂമിനേഷന്റെ അനുഭവത്തിലൂടെ, കഥാർസിലൂടെയും തയോറിയായിലൂടെയും നമ്മൾ പോകുന്നു. അത് വിഷൻ ഓഫ് ഗോഡാ. തയോറിയ എന്ന് പറയുന്നത് നീതിസൂര്യനായിരിക്കുന്ന ക്രിസ്തുവിനെ കാണുന്ന വിഷൻ ഓഫ് ഗോഡാണ്. അത് അടുത്ത തലമാണ്, അതിന്റെ പൂർണ്ണതയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന കണ്ടംപ്ലേഷന്റെ സമയമാണ്, അതിന്റെ പൂർണ്ണതയാണ് സെയിൻഹുഡ് അല്ലെങ്കിൽ തയോസിസ് എന്ന് പറയുന്നത്. അതാണ് മഹത്വത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും നമ്മൾ ചെയ്യേണ്ടതായ കാര്യം പറഞ്ഞാണ് യേശു ക്രിസ്തു ഇവിടെ അവസാനിപ്പിക്കുന്നത്. 45-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അതാണ് പറയുന്നത്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുനിമിഷം ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കഷ്ടത ഉണ്ടാകുന്നുണ്ട്, എന്നാൽ ആ രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്കൊരു സിദ്ധത ഉണ്ടാകുന്നുണ്ട്. കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ അത്രയും പ്രതിസന്ധി നമ്മൾ അനുഭവിക്കാതെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും, കേട്ടോ? അപ്പൊ അതുകൊണ്ട് ആ ഒരു സിദ്ധത, ആ സിദ്ധത നമ്മളെ കൊണ്ടുപോകുന്നത് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയില്ല, ആ പ്രത്യാശയെ, ഹോപ്പ്, there is still, there is hope, ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിന്ന്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടി നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണെന്നും പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു എന്നാണ്. അതുകൊണ്ട് യാക്കോബും യോഹന്നാനും ചോദിക്കുന്ന ഈ മഹത്വത്തിന്റെ സിംഹാസനത്തിന്റെ വലത്തു വടത്തു ഇരിക്കുന്ന കാര്യം ആർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നോ അത് കിട്ടും. അവർക്ക് കൊടുത്തിട്ടില്ല, എനിക്കും നിങ്ങൾക്കും തരാൻ ദൈവത്തിന് മനസ്സായിരിക്കാം. മത്സരിച്ച് അതിനുവേണ്ടി ഒരുങ്ങാൻ മുമ്പുപവാസങ്ങളിലൂടെ, കഷ്ടതാ സഹനത്തിലൂടെ, ആ അനുഭവങ്ങളിലെല്ലാം താഴ്മയുടെ മനോഭാവമായിരിക്കുന്ന ശുശ്രൂഷാ മനസ്ഥിതിയിലൂടെ മുമ്പിലേക്ക് പോയി അത് നേടിയെടുക്കാനായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കൂടിവരവ്, വചന ശുശ്രൂഷ, നമ്മുടെ തിരുവചന കേൾവി, ധ്യാനം, നമ്മുടെ ആരാധനാ ശുശ്രൂഷ, ലിറ്റോർജി, നമ്മുടെ നൊയമ്പുപവാസങ്ങൾ, വിശുദ്ധ കുർബാനയിലുള്ള സംസർഗം എല്ലാം നമുക്കും മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും യാക്കോബും യോഹന്നാനും ആഗ്രഹിച്ചതായ ആ മഹത്വത്തിന്റെ ശ്രേഷ്ഠത, തയോസിസ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ കഷ്ടതകളും പ്യൂരിഫിക്കേഷനും കണ്ടംപ്ലേഷനും ഒക്കെ ഉണ്ടായി അതറ്റൈൻ ചെയ്യാനായിട്ട് ദൈവം സഹായിക്കട്ടെ. എന്നെയും നിങ്ങളെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടും. അത് സ്വീകരിപ്പാൻ ദൈവം ബലപ്പെടുത്തട്ടെ. താങ്ക് യു.
താങ്ക് യു അച്ഛാ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം മുതല് നമ്മള് അടുത്ത നാളുകളായി ദേവാലയത്തിൽ എവെങ്കിലും ഭാഗമായിട്ട് നമ്മളെപ്പോഴും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഭാഗമാണ്. വളരെ ആഗ്രഹത്തോടുകൂടി കർത്തൃസന്നിധിയിൽ തന്റെ പ്രിയ ശിഷ്യന്മാർ ആവശ്യപ്പെടുന്ന ഒരു ആഗ്രഹത്തിന് ക്രിസ്തു കൊടുക്കുന്ന ഒരു മറുപടിയാണ്. വാസ്തവത്തില് ഈ വേദ അച്ഛന് അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി. ഒരുപക്ഷെ ഇങ്ങനൊരു ആവശ്യം ചോദിച്ചപ്പോൾ കേൾക്കുന്ന എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് അവരുടെ ഒരു സ്വാർത്ഥതയാണ് എന്നുള്ളൊരു ചിന്തയിൽ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ ഒരു സ്വാർത്ഥത ഉണ്ടോ എന്നറിയാൻ പാടില്ല. കാരണം എല്ലാ ഹൃദയങ്ങളെയും തിരിച്ചറിയുന്ന ദൈവത്തിന് അവരുടെ മാനസിക നിലവാരം അപ്പോഴുണ്ടായിരുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം അവര് അവരുടെ സ്വാർത്ഥതയിൽ നിന്നോ അല്ലാതെയോ ചോദിച്ചെങ്കിലും ലോകം മുഴുവൻ ഉള്ള എല്ലാ മനുഷ്യർക്കും, ഇത് വായിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്തൊക്കെയോ ഒരു സാധ്യത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ആ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ജീവിതം എന്നൊരു ബോധ്യം നമുക്കുണ്ടാകാനിടയായി. ഇന്ന് അച്ഛൻ അത് ഓർപ്പിക്കുകയും ചെയ്തു. എന്തോ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും. ഓരോ മനുഷ്യർക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ സാധ്യതകളുണ്ട്. ആ സാധ്യത അവനവന്റെ വിശ്വാസത്തിന്റെ വലിപ്പം ചെറുപ്പവും ദൈവസന്നിധിയിലുള്ള സമർപ്പണ ജീവിതവും ദൈവം ഇട്ട ഒരായുസ് ഏത് രീതിയിൽ ദൈവമഹത്വത്തിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള ഒരു അളവുകോലനുസരിച്ചായിരിക്കാം അച്ഛൻ പറഞ്ഞതുപോലെ ഇത് പക്ഷെ ഇങ്ങനെയൊരു ഒരു അസാധാരണമായ ഉന്നതിയിലേക്ക് ദൈവം തന്റെ പാതയിൽ വളരുന്ന ആളുകളെ നയിക്കുന്നത്. പൗലോസ്ലിഹയൊക്കെ അച്ഛനെ ഓർപ്പിക്കുകയുണ്ടായി. പൗലോസ്ലിഹയൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു അന്ത്യമാണ്. അന്ത്യം എന്ന് പറയാനൊക്കെ അല്ലാതെ ഒരു ആരംഭമായിരിക്കാം. വാടാത്ത കിരീടം ചൂടുന്ന ഒരു വലിയ സാധ്യതയെ പറ്റി, ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന ഓട്ടക്കാരന്റെ സൂക്ഷ്മതയും ശ്രദ്ധയും ലക്ഷ്യബോധം ഉണ്ടാകണം എന്നുള്ളതാണ് യാത്രക്കാരന്. ട്രാക്ക് മാറാതെ ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് നോക്കി അതിനു മുമ്പ് യാത്ര ചെയ്ത ദൈവമാതാവിന്റെയും വിശുദ്ധന്മാരുടെയൊക്കെ സംസർഗവും അവര് പഠിപ്പിച്ച ആധ്യാത്മിക ശൈലിയും അവര് കൈവരിച്ച വിജയത്തിന്റെ സാധ്യതകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ദീർഘനാളത്തെ പ്രയാണമാണ് ഈ ലോകത്തിലെ ജീവിതം എന്നുള്ളൊരു വലിയ ബോധ്യമാണ് നമുക്ക് നൽകുന്നത്. എല്ലാ ലക്ഷ്യത്തിലെത്തുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ സാധ്യതയാണ് ഈ കിരീടം. ഒരുപക്ഷെ അത് അതിന് പറയുന്ന വാടാത്ത കിരീടം. ബാക്കിയുള്ള കിരീടങ്ങളൊക്കെ വാടുന്നതും അല്ലെങ്കിൽ ഈ ലോകത്തിലെ കിരീടങ്ങളൊക്കെ മങ്ങുന്നതുമാണ്. അങ്ങാത്ത വാടാത്ത കിരീടം തന്ന് ദൈവം നമ്മളെ അണിയിക്കും എന്നുള്ള ഒരു ലക്ഷ്യബോധമാകട്ടെ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന തിരിച്ചറിവ്. വളരെ അനുയോജ്യമായിട്ടുള്ള ചിന്തോദ്ദീപകമായ ഒരു ആശയം തന്ന് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ അനുഗ്രഹിച്ചു. എപ്പോഴും അച്ഛന് നമുക്കറിയാം പ്രസംഗിക്കുമ്പോഴൊക്കെ നമുക്ക് ഹൃദയത്തിൽ കൊള്ളുന്ന എന്തെങ്കിലുമൊക്കെ ചിന്തകളാ പലപ്പോഴും നമുക്ക് അച്ഛൻ വളമ്പിത്തരാറുള്ളത്. തിരക്കിട്ട നിമിഷങ്ങളിലും നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ശ്രദ്ധയോടെ കരിപ്പിടിക്കുവാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളും നൊമ്പരങ്ങളും ഒക്കെ ഇത് ആരുടെയോ ശാപമല്ല, അല്ലെങ്കിൽ സ്വയം പഴിക്കേണ്ട ജീവിത അനുഭവങ്ങളല്ല. അതൊക്കെ ഏറ്റവും കൂടുതൽ ശോഭയേറിയ തിളക്കമാർന്ന കിരീടം ലഭിക്കാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് പരിശീലനത്തിന്റെ കാലഘട്ടമാണെന്നുള്ള ഒരു ആത്മീയ അവബോധമൊക്കെ നമുക്ക് അച്ഛനിൽ നിന്ന് ലഭ്യമായി. പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പേരിലുള്ള സ്നേഹവും നന്ദി പ്രിയപ്പെട്ട അച്ഛനെ ഈ സമയത്ത് അറിയുകയും ചെയ്തു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ് പേരുകൾ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കൊരു സജിയെ ദൈവമുമ്പാകെ നമുക്ക് കാര്യമായിട്ട് ഓർക്കാം. ക്യാൻസറിന്റെ ഒരു ചികിത്സയിൽ കൂടി ഇങ്ങനെ കുറെ നാളുകളായിട്ട് 3-4 വർഷങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കുടുംബമൊക്കെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. അടുത്ത ആഴ്ചയായി ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. അത് അനുയോജ്യമാകാനും കൂടുതൽ പ്രയാസമൊന്നും ഇല്ലെന്ന് ഡോക്ടറിൽ നിന്ന് കേൾക്കാനും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകം സജീവ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ രൊഹാനെ ദൈവം ബാ സമർപ്പിച്ച ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ഷാനറ്റിനെ ദൈവം ബാഗ് ഓർക്കാം. സ്പൈനിന്റെ പ്രയാസമാണ്. അതിനുവേണ്ടിയുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഷാനറ്റിനെ ഓർക്കാം. ഒരു സോനു ജെയിംസ് അത് സ്പൈൻ പ്രയാസമായിട്ട് കഴിയുന്നു. ഒരു സൂസി ആന്റി ഓർത്ത് പ്രാർത്ഥിക്കാം. സാൻ തോമസിനെ ഓർക്കാം. ആര്യ ഓർത്ത് പ്രാർത്ഥിക്കാം. അനന്യ മാത്യു അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഓർക്കുന്ന ഒരാളാണ് ജിമ്മി. ഇതുവരെ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഈ അടുത്ത സമയങ്ങളിൽ ഒരു ടെസ്റ്റ് നടത്തിയപ്പോഴും യഹോവ ക്യാൻസർ ബാധിതനാണ്, അല്പം ബോണിലേക്ക് അതിന്റെ വൈറസ് പ്രവേശിച്ചു എന്നൊരു അറിവ് കിട്ടി. കുടുംബമൊക്കെ ഉള്ള പ്രയാസത്തിലാണ് ജിമ്മിയെ. തീർച്ചയായിട്ടും നമ്മൾ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് തമ്പുരാന്റെ കണ്ണു തുറക്കും. ലോകത്തിലെ കഷ്ടതകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നിലവിളിക്കുന്നവർക്ക് ഒരു ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ തലോടലും ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ആ പ്രയാസങ്ങളെ അറിയാതെ വണ്ണം ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവരെ ചേർത്ത് പിടിക്കും. ഇതൊക്കെ ഉണ്ടാവാനായിട്ട് ഈ മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ആലീസ് ജോസഫ്, അതുപോലെ ജോയൽ, ജോയൽ മാത്യു, മറ്റാരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു നിമിഷം ദൈവം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള സ്വർഗീയ ദൈവമേ, നിഗ്രഹിക്കപ്പെട്ട ഈ ധനം അങ്ങയുടെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനേകര് രാജ്യത്തിന്റെ വിവിധ സ്ഥലത്തിരുന്നുകൊണ്ട് കരുണയ്ക്കും സൗഖ്യത്തിനും പ്രതീക്ഷിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ യാചിക്കുന്നു. ഒരുവന് അസുഖം വരുന്നുണ്ടെങ്കിൽ മറ്റൊരു തമ്മിൽ തമ്മിൽ പരസ്പരം പ്രാർത്ഥിക്കണം. നീതിവാദ ശ്രദ്ധയോടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് യാക്കോബ് സ്ലീഹ ഞങ്ങളെ ഉറപ്പിക്കുമ്പോൾ നീതിവാന്മാർ എന്നുള്ള നാമധേയം ഏറ്റെടുക്കാനുള്ള ജീവിത വിശുദ്ധിയോ നന്മകളോ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ കുറവുള്ള ഒരാളെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യമായി ഞങ്ങളെ തന്നെ താഴ്ത്തി അനുതാപത്തോടടുത്ത് വരുമ്പോൾ അനുദിക്കുന്നവരെ സ്വീകരിക്കുന്ന സ്വർഗീയ അപ്പന്റെ കരുണയും വാത്സല്യവും ഞങ്ങളുടെ അപേക്ഷയ്ക്ക് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെയൊക്കെ തിരുവുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ, വൈദ്യശാസ്ത്രവും ഔഷധങ്ങളും ഒക്കെ കൈമലർത്തുമ്പോൾ എല്ലാവർക്കും അവസാനത്തെ അത്താണി സ്വർഗത്തിലെ ദൈവം മാത്രമാണെന്നല്ലോ. എത്രയോ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് എന്നെ തിട്ടപ്പെടുവാൻ സാധ്യമല്ലാത്ത ആളുകൾക്ക് ഇത്തരം ജീവിതാനുഭവങ്ങളിൽ കൂടി അങ്ങ് വിളിച്ചപ്പോൾ അങ്ങ് സ്പർശനത്തിൽ കൂടിയും നോട്ടത്തിൽ കൂടിയും ഒക്കെ സൗഖ്യം നൽകി. സത്യമായും അങ്ങ് നൽകുന്ന സൗഖ്യത്തിലും ആരോഗ്യത്തിലൊക്കെ ഞങ്ങൾ പ്രത്യാശയുള്ളവരായി ഞങ്ങൾ ജീവിക്കുന്നു. അപ്രത്യാശയിലേക്കും വിശ്വാസത്തിലേക്കും ഈ ഇതിന്റെ മക്കളെ കൂടുതൽ കൈവിട് ചേർത്തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യവും സ്പർശനവും ഇന്നൊരു ദാസർക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ മരണത്തോട് മല്ലിട്ട് ഉറ്റവരെ വിട്ടുപിരിയാൻ പ്രയാസത്തോടുകൂടി കൂടുതൽ സൗഖ്യത്തിനും അങ്ങയുടെ സ്പർശനത്തിനുമായി ഈ ഇതിന്റെ മക്കൾ അടുത്ത് വരുമ്പോൾ അവരുടെ അപേക്ഷയോടൊപ്പം അവർക്ക് വേണ്ടി പൊഴിക്കുന്ന ഞങ്ങളുടെ ഹൃദയ വേദനകളെയും അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ഓരോ നിമിഷവും ഉയരങ്ങളിൽ അപ്പൻ ഒരുക്കിയ സൗഖ്യത്തിന്റെ ശക്തി തിരിച്ചറിയുവാൻ നിന്റെ മക്കൾക്ക് ശക്തി നൽകണമേ. അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. രോഗം മൂലവും ഏകാന്തത മൂലവും ഒക്കെ അവരുടെ ഹൃദയം വല്ലാണ്ട് ഭയപ്പെടുമ്പോൾ നീറിപ്പോകുമ്പോൾ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സ്പർശനം അവയൊക്കെ വിസ്മരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് എനിക്കൊപ്പം എന്റെ കടക്കയിൽ ഈ പ്രപഞ്ചത്തെ ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിക്കുന്ന എന്റെ അപ്പനുണ്ടെന്നുള്ള ധൈര്യം ജീവിതത്തെ കുറെ കൂടെ ഉൾക്കാഴ്ചയോട് മുന്നോട്ട് പോകാൻ അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. മറ്റൊരു വേർപെട്ട് ദുഃഖോടെ അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. ഒരാശയിൽ നിന്ന് എന്റെ മക്കളെ താങ്ങണമേ. പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലേക്ക് കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. അവരെയൊക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിത നന്മകളെ നശിപ്പിക്കുന്ന പൈശാചിക പ്രതിബന്ധങ്ങളിൽ നിന്ന് മക്കളെ സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെടുവാനിടയാകാതെ അവിടുത്തെ മക്കളെ ചേർത്തുകൊള്ളണമേ. യുവാക്കന്മാരെ, യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ പോയ മക്കളെ ആളാം പ്രതി ഓർക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ ഓർക്കുന്നു. സഭയെ ഓർക്കുന്നു. ഭാവാതിരിമേനിയും എല്ലാ തിരുമേനിമാരെയും ഭദ്രാശ്രമത്രാപുരത്തെയും സഭയുടെ എല്ലാ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയൊക്കെ ഓർക്കുന്നു. ഈ ദേശത്തെ, മാതൃദേശത്തെ ഭരണകർത്താക്കളെ സമർപ്പിക്കുന്നു. തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലവും പ്രകൃതിക്ഷോഭം മൂലം അല്ലയെന്ന് മക്കളെ ഓർക്കുന്നു. ദൈവമേ പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അഭിഷേകത്തിനെയും കുടുംബത്തെയും ഇടവകയും അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്നവരെ അല്പമായി അധികമായി സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ഓരോ കൂട്ടായ്മയും ഞങ്ങളെ കൂടുതൽ അനുതാപ ബോധമുള്ളവരായി ജീവിപ്പാൻ, താഴ്മയുള്ളവരായി വിനയമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുന്നതാണമേ. ഞങ്ങളെ വാങ്ങിപ്പവർക്കും സ്വർഗീയ ഊർഷമിൽ ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നോ നാളെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പറയ്ക്കും അർത്ഥതാവായ ദൈവത്തിന്റെ സ്നേഹവും ത്യാഗജാതനായ പുത്രന്റെ രൂപയും പരിശുദ്ധരായുടെ സംബന്ധ ആവാസവും നാം എല്ലാവരുടെ കൂടിയും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പും നമ്മളിന്ന് ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഇന്ന് തന്നേക്ക് ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പി സി യുവരാജൻ, തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിലുള്ളതാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച എല്ലാ വൈദികരോടും മാമനച്ചന് അച്ഛനെ അറിയിക്കേണ്ട, അച്ഛന്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റിക്ക് തകരാറുണ്ടായ, അച്ഛനെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. എങ്കിലും അച്ഛനെ ഓർക്കുന്നു, സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഒന്ന് ഡോക്ടർ ബി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ ബിജോയി അച്ഛൻ, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ബൈബിള് വായിച്ച മോഹന്നകള്, അതുപോലെ തന്നെ അൽപ്പിച്ചിട്ട് ചോല പ്രയോട്ട മനോജ്, എല്ലാവരോടും. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ശുശ്രൂഷയില് ആരാധനാ ഗീതങ്ങൾ ആലപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ അവസരമുണ്ട്. നമുക്കറിയാം, നമ്മൾ ആരും ഈശ്വാസം ജാനകിയൊന്നും അല്ലെങ്കിൽ തന്നെയും നമ്മൾ ഇച്ചിരൂടൊക്കെ അനേകം കേൾക്കുന്നതായ ഉണ്ട്. ഇച്ചിരൊക്കെ പാടാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് സന്തോഷമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ബൈബിൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരും എന്നെ അറിയിക്കുകയാണെങ്കിൽ സന്തോഷമാണ്, അവസരം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പ്രാർത്ഥനകളിൽ പേരുകൾ ഓർക്കാനുള്ളവരുണ്ടെങ്കിൽ, പിന്നെ നേരത്തെ നമ്മൾ ഓർത്തിട്ട് ഇപ്പം അത് പേര് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും ഓർക്കണമെങ്കിൽ നിങ്ങൾ എന്നെയോ മാമനച്ചനെയോ വി സി വർഗീസ് അച്ഛനെയോ ഐസക് അച്ഛനെയോ അല്ലെങ്കിൽ ബിജോ അച്ഛനെ ആരെങ്കിലും വിളിച്ചറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേര് അല്ലെങ്കിൽ മനോജിനെയോ ആരെങ്കിലും ഓർക്കുക, ആ പേര് വീണ്ടും ഓർക്കാവുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.